ക്രൈസ്തവ കലയ്ക്ക് രണ്ട് ഇനങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ടോൾസ്റ്റോയി. ഒന്ന്, മതാത്മക കല. മനുഷ്യൻ ദൈവപുത്രനാണെന്നും അയൽക്കാരനെ സ്നേഹിക്കേണ്ടതാണെന്നുള്ള ബോധത്തെ കേന്ദ്രീകരിക്കുന്ന കല. രണ്ട്, സാർവലൗകിക കല. സാധാരണ ജീവിതത്തിലെ ലളിത വികാരങ്ങൾ പ്രസരിപ്പിക്കുന്ന കല, എല്ലാ മനുഷ്യർക്കും അഭിഗമ്യമായ കല. കള്ളനാണയങ്ങൾ. ഉപരിവർഗ കല യഥാർത്ഥ കലയിൽ നിന്നും ബഹുദൂരം മാറി നിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഉപരിവർഗ കലയിൽ പ്രതിപാദ്യം ദരിദ്രവും രൂപം ദുർഗ്രഹവുമായിരിക്കുന്നു. സമ്പന്നർക്ക് വിനോദിക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നത് വിളമ്പുകയാണ് സമ്പന്നവർഗ കല ചെയ്യുന്നത്. സമ്പന്നരുടെ കലയിൽ കള്ളനാണയങ്ങളാണ് നമുക്ക് കാണാനാവുക. കലയുടെ അപജയത്തിന് മൂന്ന് കാരണങ്ങളുണ്ടെന്നാണ് ടോൾസ്റ്റോയിയുടെ അഭിപ്രായം. ഒന്ന്, കല ആദായകരമായ ഒരു തൊഴിലാളിയായി തീർന്നത്. രണ്ട്, കലാവിമർശനം. മൂന്ന്, കലാപീഠങ്ങൾ. കല തൊഴിലായി തീർന്നതോടെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. ഇതിഹാസ കവികളെ നോക്കുക, അവർക്ക് കല ഉപജീവനോപാധി ആയിരുന്നില്ല. പിൽക്കാലത്തെ കൊട്ടാരം കവികളുടെ കാര്യം തീർത്തും വ്യത്യസ്തമാണ്. കലാവിമർശനം വിഡ്ഢികളുടെ കയ്യിലാണെന്ന അഭിപ്രായം ടോൾസ്റ്റോയ്ക്കുണ്ട്. കലാനുഭൂതി ഉൾക്കൊള്ളാൻ കഴിവ് കുറഞ്ഞവരാണ് സാമാന്യന വിമർശകരായി അറിയപ്പെടുന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. സാർവലൗകിക കലയിൽ മതദർശനം ലീനമാണ്. ഉപരിവർഗ കലയ്ക്ക് ഇല്ലാത്തതും അതുതന്നെ. തന്മൂലം കലയെ ബാഹ്യമായ ചില മാനദണ്ഡങ്ങളാൽ അളന്നെടുക്കുന്ന രീതി നിലവിൽ വന്നു. വിമർശകന്റെ വിധിന്യായം കലയെ പിഴപ്പിക്കുന്നു. അരിസ്റ്റോഫനീസിൻ്റെ കൃതികൾ, ഡാന്തെ, മിൽട്ടൺ, ഷേക്സ്പിയർ മുതലായവരുടെ കൃതികൾ, റാഫേലിൻ്റെയും മൈക്കലാഞ്ചലോയുടെയും പെയിൻറ്റിങ്ങുകൾ, ബിതോവൻ്റെ സംഗീതം മുതലായവ വകയ്ക്ക് കൊള്ളാത്ത കലാസൃഷ്ടികളാണെന്ന് ടോൾസ്റ്റോയി കരുതുന്നു. കപട നിരൂപണത്തിൻ്റെ പ്രശംസ മാത്രമാണ് അവയെ നിലനിർത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ യഥാർത്ഥ കലയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്തമായി തീരുന്നുണ്ട് ടോൾസ്റ്റോയിയുടെ കലാചിന്ത. മതാത്മകമായ വിശ്വസ്നേഹം തലയ്ക്ക് പിടിച്ചതുമൂലമാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് സ്പഷ്ടമാണ്. കലാപീഠങ്ങളും കലയെ ദുഷ്ടിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നാടക പരിശീലന കളരികൾ, അക്കാദമികൾ, സംഗീത വിദ്യാലയങ്ങൾ മുതലായവയിൽ കല പഠിപ്പിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ജീർണതയ്ക്ക് വേഗം കൂട്ടി. അനുഭൂതി സംക്രമണ വിദ്യ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനാവും? കല തൊഴിലായതോടെ ഒരു കൂട്ടം ആളുകൾ തൊഴിൽ പഠിക്കാനിറങ്ങുന്നു എന്ന് ധരിക്കേണ്ടു. കല ആരംഭിക്കുന്നിടത്ത് കലാപഠനങ്ങളുടെ പ്രസക്തി അവസാനിക്കുകയാണ് ചെയ്യുന്നതെന്ന നിരീക്ഷണം എന്താണ് കലയുടെ 12-ാം അധ്യായത്തിൽ കാണാം. യഥാർത്ഥ കലയെ കള്ളനാണയത്തെയും വേർതിരിച്ചറിയാൻ ഒരടയാളമേ ഉള്ളൂ എന്നാണ് ടോൾസ്റ്റോയി വാദിക്കുന്നത്. അത് കലയുടെ വികാര സംക്രമണ ക്ഷമത തന്നെ. ഒരു കൃതിയുടെ പാരായണം വായനക്കാരനെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കും. കപടകലയിൽ നിന്ന് ഇത്തരം മാനസികൈക്യം ലഭിക്കുകയില്ല. അധമകലയ്ക്ക് ഉദാഹരണമായി ടോൾസ്റ്റോയി ബിതോവൻ്റെ 9-ാം സിംഫണി ചൂണ്ടിക്കാണിക്കുന്നു. അത് മതാനുഭൂതികൾ സംക്രമിപ്പിക്കുന്നില്ല. ഒരനുഭൂതി ചരടിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കാനും അതിന് കഴിയുന്നില്ല. ക്രൈസ്തവമായ മതകലയോ സാർവലൗകിക കലയോ ആയിത്തീരുന്നില്ല 9-ാം സിംഫണി. അധമകല ലൈംഗികതയുടെ അവതരണത്തിൽ നിന്ന് അഭിരമിക്കുന്നു. നന്മയെ ബലി കൊടുത്ത് ഇത്തരം കലാവൈകൃതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. ഉപരിവർഗകല കല വേഷ്യമാണ്. അതെപ്പോഴും വേശ്യയെപ്പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അതെപ്പോഴും വിൽപ്പന ചരക്കായിരിക്കുന്നു. കലാകാരൻ്റെ ധ്യാനചിത്തത്തിൽ അപൂർവമായി പ്രകാശിക്കുന്ന ഒന്നത്രേ യഥാർത്ഥ കല. യഥാർത്ഥ കലയ്ക്ക് ആഭരണങ്ങൾ ആവശ്യമില്ല. ഭാവിയുടെ കല. നാളത്തെ കല ഒരു സവിശേഷ വർഗത്തിൻ്റെ കുത്തകയായിരിക്കില്ല എന്ന് ടോൾസ്റ്റോയി പ്രവചിക്കുന്നു. പൂർണ്ണതയിലേക്ക് ഐക്യത്തിലേക്കുമുള്ള വഴിയായിരിക്കും അത്. അത് ഉപരിവർഗ കലയായിരിക്കില്ല. മതാനുഭൂതികൾ ശക്തമായി സംക്രമിക്കുന്ന ഒന്നായിരിക്കും ഭാവിയുടെ കല. സാർവലൗകിക വികാരങ്ങളുടെ അഭിസംക്രമണം നിർവഹിക്കുന്ന കലാസൃഷ്ടികൾ മാത്രമേ വരും കാലത്ത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. കലാകാരൻ അനുഭവിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്ത അനുഭൂതികളുടെ സരളവും സ്പഷ്ടവും മിതവുമായ സംക്രമണം ഭാവി കലയിൽ സാധ്യമായിത്തീരും. കല ആനന്ദമോ വിനോദമോ സമവിശ്വാസമോ അല്ല, മനുഷ്യ സാഹോദര്യ ബോധത്തെ അനുഭൂതിയാക്കി മാറ്റുകയാണ് കല ചെയ്യുന്നത്. സ്നേഹ സാമ്രാജ്യത്തിൻ്റെ സംസ്ഥാപനമാണ് കലയുടെ മഹാലക്ഷ്യം. 15 വർഷം കൊണ്ട് വാട്ട് ഈസ് ആർട്ട് എഴുതി തീർത്തതെന്ന് ഉപസംഹാരത്തിൽ ടോൾസ്റ്റോയി സ്വയം രേഖപ്പെടുത്തുന്നുണ്ട്. ദീർഘകാലത്തെ ധ്യാനമനനങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് പിന്നിലുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. കലയെ ആത്മീയമായ കണ്ണുകൊണ്ട് കാണുകയായിരുന്നു ടോൾസ്റ്റോയി. ജീവിതത്തിൻ്റെ ദൈവികത കലയിൽ കാത്തു സൂക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. പേജ് 200. എമിലി സോള. നാച്ചുറലിസത്തിൻ്റെ പേരിൽ വിശ്വവിഖ്യാതി നേടിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് എമിലി സോള. അദ്ദേഹത്തിൻ്റെ ദ എക്സ്പെരിമെൻ്റൽ നോവൽ ആൻഡ് അതർ എസേയ്സ് എന്ന രചന ബില്ലി എം ശർമാൻ്റെ വിവർത്തനത്തിലൂടെ ആംഗല ഭാഷയിലേക്ക് കരുന്നത് 1893. പ്രകൃതിയിലേക്ക് എന്ന മുദ്രാവാക്യമാണ് പരീക്ഷണാത്മക നോവലിലെ അവലംബിക്കുന്നത്. ചർച്ചയിലും സോള ഉച്ചസ്വരം ഉയർത്തിപ്പിടിച്ചിരുന്നത് പരീക്ഷണം നിരീക്ഷണത്തിൽ അധിഷ്ഠിതമാണെന്ന് കണ്ടെത്തിയ ക്ലോഡ് ബെർണാൾഡിനെ സോള പ്രകീർത്തിക്കുകയും ചർച്ചകൾക്ക് ആധാരമാക്കുകയും ചെയ്യുന്നു. പരീക്ഷണാത്മക യുക്തിവിചാരം സംശയത്തിൽ അധിഷ്ഠിതമാണെന്നും പരീക്ഷണ കുതുകി ചിന്തയുടെ സ്വാതന്ത്ര്യം മുൻകൂർ ധാരണകൾക്ക് അടിയറ വയ്ക്കുന്നില്ലെന്നും സോള ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നു. പരീക്ഷണം സാഹിത്യത്തിൽ സാധ്യമോ എന്ന ചോദ്യം എമിലി സോള ഉന്നയിക്കുന്നുണ്ട്. സാധ്യമാണെന്ന ഉത്തരത്തിലാണ് അദ്ദേഹം ചെന്നെത്തുന്നത്. പരീക്ഷണ നോവലിനെ കുറിച്ചുള്ള നിബന്ധനത്തിൽ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം ഒരെളുപ്പവഴി സ്വീകരിക്കുന്നുണ്ട്. ക്ലോഡ് ബെർണാൾഡിൻ്റെ എൽ ഇൻട്രൊഡക്ഷൻ എന്ന നിബന്ധത്തെ ആശ്രയിക്കുക എന്നതാണത്. ആരാണ് പരീക്ഷണ കുതുകി സോള ബെർണാൾഡിനെ ഉദ്ധരിക്കുന്നത്? ദ നെയിം എക്സ്പെരിമെൻ്റലിസ്റ്റ് ഇസ് ഗിവൺ ടു ഹിം ഹു എംപ്ലോയ്സ് ദ സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ് പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടു വേരി ഓർ മോഡിഫൈ ഫോർ ആൻ എൻഡ് ഓഫ് സം കൈൻഡ് ദ നാച്ചുറൽ ഫിനോമിന ആൻഡ് ടു മേക്ക് ദം അപ്പിയർ അണ്ടർ സർക്കംസ്റ്റാൻസസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ ആർ നോട്ട് പ്രസൻറ്റഡ് ബൈ നേച്ചർ. പരീക്ഷണ സമ്പ്രദായത്തിൽ എപ്പോഴും വാസ്തവങ്ങളെ സംബന്ധിച്ച അന്വേഷണം യുക്തിവിചാരത്തോട് സംബന്ധമായിരിക്കും. ഒരു പരീക്ഷണാത്മകാശയത്തിൻ്റെ മൂല്യം വിചാരണം ചെയ്ത് സ്ഥാപിച്ചതുകൂടെയാണ് നിരീക്ഷണമാണ് പരീക്ഷണമെന്ന് ക്ലോഡ് ബെർണാൾഡ് പറയുന്നത് സോള അംഗീകരിക്കുകയാണ്. ബെർണാൾഡിനെ യഥേഷ്ടം ഉദ്ധരിച്ചുകൊണ്ടാണ് സോള പരീക്ഷണ നോവലിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. പരീക്ഷണ നോവലിസ്റ്റും ഒരു നല്ല നിരീക്ഷകനായിരിക്കും. അയാൾ പ്രതിഭാസങ്ങളുടെ ഫോട്ടോഗ്രാഫറാണ്. പേജ് 201. പ്രകൃതിയുടെ കൃത്യമായ പ്രതിനിധീകരണമാണ് അയാൾ കണ്ടെത്തുന്നത്. അയാൾ പ്രകൃതിയെ ശ്രദ്ധിക്കുന്നു, പ്രകൃതി പറയുന്ന എഴുതിയെടുക്കുന്നു. ഒരു നോവലിസ്റ്റ് ഒരേ സമയം ഒരു നിരീക്ഷകനും ഒരു പരീക്ഷണ കുതുകിയും ആയിരിക്കും. നിരീക്ഷണം കാര്യങ്ങൾ സൂചിപ്പിക്കുകയും പരീക്ഷണം ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സോള പറയുക. നോവലിസ്റ്റിലെ നിരീക്ഷകൻ ചെയ്യുന്നത് എന്തൊക്കെയാവാം? അയാൾ വാസ്തവങ്ങൾ കാട്ടിത്തരുന്നു. പരീക്ഷണ കുതുകിയാകട്ടെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന ആണ് ചെയ്യുന്നത്. നിരീക്ഷണങ്ങളെ ഒരു കഥയുടെ ചട്ടക്കൂടിലേക്ക് അയാൾ കൊണ്ടുവരും. കഥാപാത്ര സ്വഭാവത്തിലേക്ക് നിരീക്ഷണ ഫലം വ്യാപരിക്കുന്നതാണ് അപ്പോൾ നാം കാണുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് ബൽസാക്കിലെ ഒരു കഥാപാത്രത്തെ സോള ഉദാഹരിക്കുന്നു. താൻ അറിഞ്ഞ വാസ്തവങ്ങളുടെ ഫോട്ടോഗ്രാഫർ തയ്യാറാക്കുകയല്ല ബൽസാക്ക് ചെയ്യുന്നത്. ചില വിശേഷ അവസ്ഥകളിൽ സ്വപാത്രത്തെ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യം ബൽസാക്കിന് ഉണ്ടായിരുന്നു. കസിൻ ബെറ്റി എന്ന ആഖ്യായികയിലെ ബാരൻ ഹ്യൂലറ്റ് ഒരു സവിശേഷ സാമൂഹികാവസ്ഥയോട് തൻ്റെതായ മട്ടിൽ പ്രതികരിക്കുന്ന വ്യക്തിയാകുന്നു. ഒരു വിശേഷ അവസ്ഥയിൽ ഒരു വിശേഷ പരിസരത്തിൽ ഒരു വ്യക്തി പെരുമാറുന്നത് എങ്ങനെ എന്ന പ്രശ്നമാണ് ബൽസാക്ക് വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത്. അവിടെ സമൂഹവും വ്യക്തിയും ഒരുപോലെ സ്ഫുടം പ്രകാശിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച ശാസ്ത്രീയമായ പരിജ്ഞാനമാണ് ഇമ്മാതിരി നോവലുകളിൽ നിന്നും വായനക്കാരന് ലഭിക്കുന്നത്. വ്യക്തിയുടെ വൈയക്തികവും സാമൂഹികവുമായ ബന്ധങ്ങളിലേക്ക് നമുക്ക് ഉൾക്കാഴ്ച കിട്ടുകയും ചെയ്യുന്നു. പരീക്ഷണാത്മക വൈദ്യശാസ്ത്രത്തോട് താരതമ്യം ചെയ്യുമ്പോൾ പരീക്ഷണ നോവൽ കൗമാരദശയത്തിലെത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പ്രാകൃതിവാദപരമായ നോവൽ ശരിയായ പരീക്ഷണ നോവലാണെന്ന പക്ഷമാണ് സോളയ്ക്കുള്ളത്. നിരീക്ഷണങ്ങളുടെ സഹായത്തോടെ ഒരു നോവലിസ്റ്റ് മനുഷ്യ സ്വഭാവത്തിൻ്റെ മേൽ നടത്തുന്ന പരീക്ഷണമാണത്. എന്നാൽ പ്രകൃതിയെ വിട്ടൊഴിയാതെ തന്നെ പ്രകൃതിയെ നവീകരിക്കേണ്ടവനാണ് നോവലെഴുത്തുകാരൻ എന്ന സത്യം സോള കാണിക്കുന്നുണ്ട്. നവീകരണം എന്ന ആശയം പരീക്ഷണം എന്ന ആശയത്തിൻ്റെ ഉറപ്പിറപ്പാണെന്ന് സോള ദർശിക്കുന്നുണ്ട്.